ഓസ്ട്രേലിയയിലേക്ക് കുടിയേറുന്ന മലയാളികളുടെ രണ്ടാം തലമുറ അഭിമുഖീകരിക്കുന്ന സാംസ്കാരികമായ പ്രതിസന്ധികളെക്കുറിച്ചും ആശയക്കുഴപ്പങ്ങളെക്കുറിച്ചും ഏറെ ആശങ്കകൾ നമ്മളിൽ പലർക്കും ഉണ്ടല്ലോ. സിഡ്നി മലയാളി അസോസിയേഷന്റെ യൂത്ത് ആൻഡ് വിമൻസ് ഫോറത്തിന്റെ ഉദ്ഘാടന വേളയിൽ കണ്ട കുറച്ച് അമ്മമാരും രണ്ടാം തലമുറയിലെ കുട്ടികളിൽ ചിലരും ഇതിനെക്കുറിച്ചുള്ള തങ്ങളുടെ അഭിപ്രായങ്ങൾ എസ് ബി എസ് മലയാളത്തിനോട് പങ്കുവയ്ക്കുകയുണ്ടായി. കേൾക്കാം ഇവർക്ക് എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന്. അമ്മമാരോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം എന്നത് കുട്ടികൾ അഭിമുഖീകരിക്കുന്ന ആശയക്കുഴപ്പങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്ത് എന്നാണ്. ആശ ബിജു, ഷീബ ഫിലിപ്പ്, ഗായത്രി ജയൻ എന്നിവരുടെ ഉത്തരങ്ങൾ ഇതായിരുന്നു.
ലാംഗ്വേജ് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളവും ഇംഗ്ലീഷും തമ്മിലുള്ള വ്യത്യാസം, പിന്നെ അവർക്കത് ഫോളോ ചെയ്യാനുള്ള നമ്മുടെ എക്സാമ്പിൾ ഇപ്പോൾ പള്ളിയിലൊക്കെ ആണെങ്കിലും നമ്മുടെ കൾച്ചർ ഫോളോ ചെയ്യാൻ അവർക്ക് പ്രായമാകും തോറും ബുദ്ധിമുട്ടാവും.
ഒരു പുറത്തു പോകുമ്പോൾ കാണുന്ന ഒരു കൾച്ചറും നമ്മൾ വീട്ടിൽ വരുമ്പോൾ എൻഫോഴ്സ് ചെയ്യുന്ന ഒരു കൾച്ചറും, ആ രണ്ട് കൾച്ചേഴ്സിൻ്റെ ഇടയിൽ ഉള്ള ഒരു ഇതിലേതാണ് റൈറ്റ് ഏതാണ് റോങ് എന്നുള്ള ഒരു ആ ഒരു കോൺഫ്ലിക്ട്.
ഓക്കെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരെണ്ണം കൂടി ചോദിച്ചാൽ എന്തായിരിക്കും പറയാ?
അപ്പൊ ഇതിനകത്ത് ഏതിനകത്താണ് അവര് അവരുടെ ഒരു ഐഡന്റിറ്റി ക്രൈസിസ്? ഈ രണ്ട് കൾച്ചേഴ്സിൽ ഏതിലാണ് ഞങ്ങൾ എക്സാക്ട്ലി ഉൾപ്പെടുന്നത്? അവർക്ക് ചില കാര്യങ്ങളിൽ അവർക്ക് ഇന്ത്യൻ കൾച്ചർ, പക്ഷെ ചില കാര്യങ്ങൾ വരുമ്പോൾ അവർക്ക് അപ്പോൾ ആ അതിൻ്റെ ഇടയിൽ കിടന്നുള്ള ഒരു അവരുടെ മനസ്സിലുള്ള ഒരു എന്താ പറയുക, ഒരു കോൺഫ്ലിക്റ്റ്.
എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് ഒരുപാട് പറയാനറിയില്ല, കാരണം എനിക്കൊരു ചെറിയ കുട്ടിയാണുള്ളത്. പക്ഷെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെയും അല്ലെങ്കിൽ എൻ്റെ പരിചയത്തിലുള്ളവരുടെ ഒന്നും എനിക്ക് തോന്നിയിട്ടുള്ളത് ഫസ്റ്റ് തിങ് മോസ്റ്റ്ലി ഓക്കെ, പാരൻസ് ഫുള്ളി ബോൺ ആൻഡ് ബ്രോട്ടപ്പ് നാട്ടിലും അത് കഴിഞ്ഞ് ഇവിടെ വന്ന് മൈഗ്രേറ്റ് ചെയ്തിട്ട് കുട്ടികൾ ഇവിടെ വളർന്നു വരുമ്പോൾ പേരൻസ് കുറെ കൂടി അവരെ നമ്മുടെ കൾച്ചറിൽ വളരാൻ എക്സ്പെക്ട് ചെയ്യുന്നു. എന്നാൽ കുട്ടികൾക്ക് അതിട്ട് മനസ്സിലാവുന്നില്ല, അവർ ഇവിടുത്തെ ഒരു കൾച്ചറിലാണ്, അവർ എക്സ്പോസ്ഡ് ആവുന്ന ഇവിടുത്തെ ഒരു കൾച്ചറിലാണ്. പക്ഷെ പേരൻസിന് കുട്ടികൾ ഇല്ല, നമ്മുടെ നാട്ടിലെ കുറച്ച് രീതികളിൽ തന്നെ പോകണം എന്ന് വിചാരിക്കുകയും അങ്ങനെ വരുന്ന ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനിൽ ആ ഇഷ്യൂസ് കുട്ടികൾ ഒത്തിരി ഫേസ് ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.
ഈ സാഹചര്യങ്ങളെ കുട്ടികൾ എങ്ങനെയാണ് തരണം ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്തത് എന്ന ചോദ്യവും ഉന്നയിക്കുകയുണ്ടായി.
അത് നമ്മള് അവർക്ക് പറഞ്ഞു കൊടുക്കും പോലെ ഇരിക്കും. ഇപ്പം ഞങ്ങളുടെ എൻ്റെ മക്കളെ ആണെങ്കിൽ കൊച്ചിലിനാൾ തൊട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നമുക്ക് രണ്ടും വാല്യൂ ആയിട്ട് നമ്മൾ മലയാളികളാണെന്നുള്ള ആ ഒരു ബോധം അവർക്ക് വരുത്തണം. അവരിപ്പോൾ ഓസ്ട്രേലിയൻ സിറ്റിസൻസ് ആണെങ്കിലും മലയാളികളാണെന്നുള്ള ഒരു മലയാളത്തിന് ഒരു വാല്യൂ കൊടുക്കണം. അവർ മലയാളികളാണെന്ന് അവരെ അക്സെപ്റ്റ് ചെയ്യാനും അവർക്കതിന് മലയാളം പറയുന്നതൊന്നും ഒരു പുച്ഛമായിട്ട് എടുക്കാതെ അതിനെ അക്സെപ്റ്റ് ചെയ്യാനും പറ്റണം.
പാരൻസ് കുറെ കൂടെ ഒരു ഫ്രണ്ട്ലി എന്താ ഒരു ഫ്രണ്ട്ലി അപ്രോച്ചിൽ അവരുമായിട്ട് ഒന്ന് ഡീൽ ചെയ്ത് അവരുടെ ആക്ച്വൽ ഇഷ്യൂസ് അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ ഒന്ന് ചിന്തിച്ചാൽ ചിലപ്പോൾ അത് കുറെ അവരെ ഹെൽപ്പ് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം കൂടുതലും ഇവിടുത്തെ ഒരു സേ ഒരു ഇംഗ്ലീഷ് ഗ്രൂപ്പിലാണ് കുട്ടികളുടെ ഫ്രണ്ട്സും അല്ലെങ്കിൽ പാരൻസിന്റെ ഒരു ഗെറ്റ് ടുഗെദേഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെങ്കിൽ ചിലപ്പോൾ അവർക്ക് കൂടുതലും നമ്മുടെ കൾച്ചറൽ തിങ്സ് ഫോളോ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കാര്യം അവർ കാണുന്നില്ല എവിടെയും. പക്ഷെ ഇപ്പൊ കൂടുതലും ഇവിടെ ഒരു ഒരു മലയാളി ഗ്രൂപ്പിനെ എടുക്കുകയാണെങ്കിൽ മലയാളി ഗ്രൂപ്പിൽ തന്നെയാണ് കുട്ടികൾ കൂടുതൽ വളരുന്നതെങ്കിൽ അവർക്ക് കുറെ കൂടെ മനസ്സിലാവും, കാര്യം അവരുടെ ഫ്രണ്ട്സും സെയിം ഇതിലൂടെയാണ് ഗോത്രൂ ചെയ്യുന്നത്. ചിലപ്പം കുറച്ച് വലിയ കുട്ടികളാണെങ്കിൽ അവർക്ക് ഡിസ്കസ് ചെയ്യാം തമ്മില് ഇങ്ങനത്തെ ഇഷ്യൂസ് അവർ ഡിസ്കസ് ചെയ്താൽ അവർക്ക് കുറച്ചുകൂടെ മനസ്സിലാവുമായിരിക്കും.
ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടാനായി രക്ഷിതാക്കളല്ലാതെ കുട്ടികൾക്കുള്ള സപ്പോർട്ട് സിസ്റ്റം എന്താണ് എന്ന ചോദ്യവും ചില നല്ല ഉത്തരങ്ങൾ തന്നു.
ഇവിടുത്തെ സോഷ്യൽ കമ്മ്യൂണിറ്റീസ് ചിലപ്പം ഹെൽപ്പ് ചെയ്യാം, ഈ പറഞ്ഞ പോലെ ഇപ്പൊ മലയാളി അസോസിയേഷൻ അല്ലെങ്കിൽ അവരിപ്പോ എന്താ ഇപ്പൊ കൾച്ചറൽ തിങ്സിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അവര് എന്താ നമ്മുടെ ട്രഡീഷണൽ ആർട്ട് ഫോംസിന് വേണ്ടി അവരിപ്പം അവർ ക്ലാസ്സിന് പോകുന്നു, അങ്ങനത്തെ ഡിഫറെന്റ് തിങ്സ് അവർ എക്സ്പോസ് ആവുന്നുണ്ടല്ലോ. അപ്പൊ അവിടെയൊക്കെ അവർക്ക് കിട്ടുന്ന ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അവിടുത്തെ എഡ്യൂക്കേറ്റേഴ്സിന്റെ ഗൈഡൻസ് അതൊക്കെ അവർക്ക് ഹെൽപ്പ് ചെയ്യാം.
അവരുടെ ഫ്രണ്ട്സ് എസ്പെഷ്യലി കമ്മ്യൂണിറ്റിയിലുള്ള ഫ്രണ്ട്സ് അവർക്ക് തമ്മിൽ സംസാരിക്കാനുമുള്ള ഒരു ഓപ്പൺ ഒരു എൻവയോൺമെന്റ് നമ്മൾ തന്നെ നമ്മൾ എല്ലാ പ്രോഗ്രാമിനും എല്ലാ കമ്മ്യൂണിറ്റി ഗ്യാദറിങ്ങിനും കൂടുമ്പോൾ അവർക്ക് തന്നെ കുറെ ഒരു കൾച്ചറൽ ഫ്രണ്ട്സ് ഐ മീൻ സെയിം കമ്മ്യൂണിറ്റി ഫ്രണ്ട്സിനെ കിട്ടും, അവരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും.
ഓക്കെ, അത് പോസിറ്റീവ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ആണോ കുട്ടികൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ആണോ സെയിം കമ്മ്യൂണിറ്റി എന്നുള്ള ഫ്രണ്ട്സ്?
അത് സോഫാ പോസിറ്റീവ് ആയിരിക്കാം, ബട്ട് ഡിപെൻഡ്സ്.
ഇപ്പം ഞങ്ങളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഗ്രാൻഡ് പേരൻസ് എൻ്റെ പേരൻസ് വീട്ടിലുണ്ട്, അതൊരു വലിയൊരു ഒരു പോസിറ്റീവ് ഇതാണ്. കാരണം അവർ കണ്ട് വളരുന്നത് തന്നെ ആ ഒരു ജസ്റ്റ് ഒരു ന്യൂക്ലിയർ ഫാമിലി അല്ല അവർ കണ്ട് വളരുന്നത്. അതൊരു വലിയൊരു ഇമ്പാക്ട് അവരിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ആ ഒരു റിലേഷൻഷിപ്സിന് അവർ, അതായത് എക്സ്റ്റെൻഡഡ് ഫാമിലിയും പാർട്ട് ഓഫ് ദ ഫാമിലി ആണെന്നുള്ള ഒരു, അത് ഒരു വലിയൊരു ഡിഫറൻസ് തീർച്ചയായിട്ടും അവർക്കുണ്ട്. ഗ്രാൻഡ് പേരൻസും പറയുമ്പോൾ അവരത് വേറൊരു രീതിയിലാണ് കാണുന്നത്. എപ്പോഴും ഈ പേരൻസിന്റെ പെർസ്പെക്റ്റീവിലാണ് അവർക്ക് നിങ്ങൾ പറയുക അത് അത്ര ശരിയല്ല എന്ന്. പക്ഷെ ഗ്രാൻഡ് പേരൻസും അത് തന്നെ റീഇൻഫോഴ്സ് ചെയ്യുമ്പം അത് കുറച്ചുകൂടെ അവർക്കതൊരു ഓക്കെ, അവരത് കുറച്ചുകൂടെ അതേപ്പറ്റി ഒന്ന് ചിന്തിക്കും.
ഇവർ പറഞ്ഞ ഈ സാഹചര്യത്തിൽ മാറ്റം വരുത്താൻ ഇവർക്ക് സാധിക്കുമോ, അല്ലെങ്കിൽ നിങ്ങളായിരുന്നു ഈ രണ്ടാം തലമുറയിലെങ്കിൽ വ്യത്യസ്തമായി എന്ത് ചെയ്തേനെ എന്നും ചോദിക്കുകയുണ്ടായി.
കീപ്പിംഗ് ആൻ ഓപ്പൺ മൈൻഡ്, ട്രൈങ് അവരെ അവരുടെ ഷൂസിൽ നിന്ന് മനസ്സിലാക്കാനും ശ്രമിക്കുക. അപ്പോൾ അവർ നമ്മളെ മനസ്സിലാക്കണം, ഒരു ടു വേ ഇതാക്കി. അപ്പൊ അവിടെ കമ്മ്യൂണിക്കേഷനും ഓപ്പൺ ആകുന്നു ബോത്ത് വേസ്. എന്നിട്ട് ഒരു ഓപ്പൺനെസ്, സംസാരിക്കാൻ ബോത്ത് ആർ വില്ലിംഗ് ടു ലിസൺ ടു ഈച്ച് അതർ.
കുട്ടികളെ കൂടുതൽ അവയർനെസ് കൊടുക്കുക അവർക്ക്. നമ്മള് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും, അവർ ഓസ്ട്രേലിയൻ സിറ്റിസൺ ആണെങ്കിൽ അവർ ഓസ്ട്രേലിയൻ എന്ന് പറഞ്ഞ് ഇവിടുത്തെ ഇവരുടെ ഒരു ഇത് അവർക്ക് എന്തായാലും കിട്ടൂല. അപ്പൊ അത് അവര് മനസ്സിലാക്കണം, അക്സെപ്റ്റ് ചെയ്ത് ഇന്ത്യൻ ഓസ്ട്രേലിയൻസ് ആണ്. അപ്പൊ ബോൾഡായിട്ട് അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം.
ലോകത്തിലെ തന്നെ ഏറ്റവും മൾട്ടി കൾച്ചറലായ രാജ്യമായ ഓസ്ട്രേലിയയിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ പലവിധ സംസ്കാരങ്ങൾ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞാലും ഇനിയും കാര്യങ്ങൾ മെച്ചപ്പെടേണ്ടതുണ്ട് എന്നൊരു അഭിപ്രായം പലർക്കും ഉണ്ട്. എന്താണ് നിങ്ങൾ വിഭാവനം ചെയ്യുന്ന സാംസ്കാരികമായി മാതൃകാപരമായ ഒരു സമൂഹം എന്ന ചോദ്യത്തിന് കിട്ടിയ ഉത്തരങ്ങൾ ഇവയാണ്.
ഇവിടെ ഐഡിയൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാല് ഓക്കെ, എല്ലാം ഒരു ട്രേഡ് ഓഫ് ആണ്, എല്ലാത്തിന്റെ ഒരു ട്രേഡ് ഓഫ് ആണ് ശരിക്കും. ഇപ്പം ഇവിടെ ഈ കൾച്ചറൽ ആസ്പെക്ട് ആണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ കുട്ടികൾക്കാണെങ്കിലും ഒരിക്കലും നമ്മള് നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു വളരുന്ന ഒരു രീതി നമുക്ക് എക്സ്പെക്ട് ചെയ്യാനേ പറ്റില്ല. അപ്പം അവരെയാണെങ്കിലും അവർക്കും ഒരു, നമ്മൾ അവരെ കൊണ്ട് കൾച്ചറലി ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു ഒരു ത്രെഷോൾഡ് വേണം. അവരെ ടോട്ടലി നമ്മുടെ ഒരു കൾച്ചറും ട്രഡീഷനും അല്ലെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് ഫുഡ് ഇതൊന്നും അവോയ്ഡ് ചെയ്ത് വളർത്തരുത്. അതിന്റെ ഒരു അത് അവർക്ക് വേണം, അവരുടെ റൂട്ട്സ് എന്താണെന്ന് അവരറിയണം. ബട്ട് സ്റ്റിൽ ഇവിടുത്തെ ഒരു ഇവിടുത്തെ അവരുടെ ഫ്രണ്ട്സ് എങ്ങനെയാണോ അതില് അവർ ചെയ്യുന്ന കാര്യങ്ങളിലും ആക്ടിവിറ്റീസിലും അവരുടെ ഒരു ഒരു ഡെയിലി തിങ്സിലും നമ്മൾ അവരെ സപ്പോർട്ടും ചെയ്യണം.
അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഇത് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ രണ്ട് കൾച്ചേഴ്സിലും ഉള്ള പോസിറ്റീവ്നെസ് അല്ലെങ്കിൽ അതിലുള്ള ഗുണങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാൻ മാക്സിമം ശ്രമിക്കുക.
ഇനി രണ്ടാം തലമുറയിലെ മൂന്ന് കുട്ടികളോടും ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്ന അല്ലെങ്കിൽ ജോലിയിലേക്ക് അടുത്ത് പ്രവേശിച്ചവരാണ് ഇവർ മൂന്ന് പേരും. രശ്മി കൃഷ്ണൻ, സുബിൻ വിശ്വനാഥൻ, ജസ്ന വർഗീസ് ഇവരാണ് പ്രതികരിച്ചത്. ഇവരുടെ അഭിപ്രായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരികമായ ആശയക്കുഴപ്പം എന്താണ് എന്നതിന് വളരെ സമാനമായ ആശയങ്ങളാണ് ഇവർ പങ്കുവച്ചത്.
ഐ തിങ്ക് ഇറ്റ്സ് ഹാവിംഗ് ടു ഡിഫറെന്റ് പെർസോണസ് വേർ വെൻ യു ആർ വിത്ത് ദി വെസ്റ്റേൺ സൊസൈറ്റി യു ഹാവ് വൺ ഫേസ് ഓർ മാസ്ക് ദാറ്റ് യു ഹാവ് ടു portray, and then when you're with your family or with your Malayali family friends, you have this other face that you have to portray, and you're constantly torn between these two personalities. The second thing is, because you're a majority of the time your parents would probably be from a lot more of a restricted or a not so much backward but a little less liberal in terms of their thinking, so it might be difficult when you're trying to mesh into the Western society and you grew up in that sort of a society, but you're also being told you shouldn't go out late at night, or you shouldn't see you shouldn't have friends who are the opposite gender or things like that.
Like personally, in terms of my language also, like learning Malayalam, like pretty much when I was young, like around my friends no one used to speak. And like it was hard for me, like when I was like 3-4 years old I could speak it fluently, but gradually it just like went away. And like because I wasn't practicing at home, I wanted to, because my parents used to work a lot, so like because they had to like get money for the house and everything, because it's hard for them coming from overseas and staying up here. And then so since I came here, like it was like since then, like I've gradually just like lost my Malayalam, and I can conscious parent that's about yeah, just a bit hard, so and then maybe another issue.
Appa adonde do you feel alienated for society for Malayali community like pombo our language lose cheyidonde do you feel?
Oh yeah, when I come to all these Malayalam events I feel a bit, because like a lot of people that a lot of other people that I know, like when I go there, like all the children they speak Malayalam, and I feel a bit bit alienated in that way, yes.
When we're presented with two different cultures, we have to draw a line as to what we want to follow, what are our boundaries and the decisions we want to make, as that will not only impact us, but it will impact our parents' generations, and it'll also impact our future generations and the direction they'll be heading.
പക്ഷേ ഇവരിതിനെ അഭിമുഖീകരിക്കുന്ന രീതികൾ തികച്ചും വ്യത്യസ്തമാണ്. എങ്ങനെ നേരിടുന്നു ഈ പ്രതിസന്ധികളെ എന്നതിന് ഇതായിരുന്നു ഉത്തരം.
ഏത് കൾച്ചറായിട്ടാണ് നമ്മൾ റിലേറ്റ് ചെയ്യണമെന്ന് ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദാറ്റ്. അപ്പോൾ സോ ഫോർ എക്സാമ്പിൾ എനിക്ക് പാട്ടെന്ന് വെച്ചാൽ I'm very passionate about that, and that has brought me very close to my culture, and it has made me more interested in that. So when it comes to social aspects, I do like to interact with people of the same background and the same interests, and so that has in a way connected me to my culture. Then again, I'm born and brought up in Australia. Appo I have school friends, uni friends, work friends, and I also have to interact and embrace that culture as well. But ultimately I have to decide where I want to draw the line in regards to following a particular culture in what light.
എനിക്ക് ഏറ്റവും ഈസിയായി തോന്നിയത് എൻ്റെ പേരൻസിൻ്റെ അടുത്ത് ഓപ്പണായിട്ട് സംസാരിക്കുക, അവരുടെ അടുത്ത് എൻ്റെ മനസ്സിൽ എന്തുണ്ടോ അത് തുറന്ന് സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ മനസ്സിലത് വെച്ചാൽ ചിലപ്പോൾ അവർ വിചാരിക്കുന്നത് നമ്മൾ വേറെ എന്തോ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ റിബെൽ ചെയ്യുന്നതാണ്. പക്ഷെ നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സ് അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആൻഡ് ഒരു ഓപ്പൺ കോൺവെർസേഷൻ നടത്തുമ്പോൾ അവർക്കും തോന്നും എനിക്കും എൻ്റേതായിട്ടുള്ള വിഷമങ്ങൾ നിങ്ങളുടെ അടുത്തും പറയാമെന്ന്. സോ ഇറ്റ്സ് ക്രിയേറ്റിംഗ് ലൈക്ക് ആൻ ഓപ്പൺ കോൺവെർസേഷൻ ഓപ്പോസ് ടു ബാരിയേഴ്സ് ആൻഡ് ഫെൻസസ് വെയർ യു നോ ദേർസ് പാസീവ് അഗ്രസീവ്നെസ്. സോ ഐ തിങ്ക് ദ മെയിൻ തിങ് ഇസ് ടു കമ്മ്യൂണിക്കേറ്റ് ഹൗ യു ഫീൽ.
കുട്ടികൾ പ്രശ്നപരിഹാരത്തിനായി എപ്പോഴും മാതാപിതാക്കളിലേക്കാണ് തിരിഞ്ഞു നോക്കാറ്. പക്ഷേ അതിന്റെ കൂടെ അവർക്ക് വേറെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടോ എന്ന ചോദ്യവും ചോദിക്കുകയുണ്ടായി.
Mainly if not parents, my friends, and that's my main like support system, like friends, colleagues, and yeah.
It depends where you want to go to for a support system. So many people draw that support system from different things. For me, to some extent it has been music. So you're able to connect to that in that way, and that really helps.
മലയാളി കമ്മ്യൂണിറ്റിയിൽ തന്നെ ഒരുപാട് യൂത്ത് ഉണ്ടല്ലോ. സോ അവരിൽ നമ്മൾ ഫ്രണ്ട്സ് കണ്ടെത്തിയാൽ അവരുടെ അടുത്ത് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് തന്നെയാണ് നമ്മളും ഫേസ് ചെയ്യുന്നത്. മലയാളികൾ തന്നെ അല്ലാണ്ട് ജസ്റ്റ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴും, ഈവൻ ഇഫ് യു ആർ ഗോയിങ് ത്രൂ എ റിയലി ടഫ് ടൈം, ഐ തിങ്ക് സീക്കിംഗ് ഹെൽപ്പ് ഫ്രം എ പ്രൊഫഷണൽ ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഇഫ് ഇറ്റ്സ് ദാറ്റ് ബാഡ് ആൻഡ് യു ആർ ഗോയിങ് ത്രൂ ഡിപ്രഷൻ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, ഐ റിയലി സജസ്റ്റ് ദാറ്റ് യു സീക്ക് ഹെൽപ്പ് ഫ്രം എ മെഡിക്കൽ പ്രൊഫഷണൽ. യാ യാ സോ ഐ തിങ്ക് ദോസ് ടു തിങ്സ്.
ഈ കുട്ടികളോട് തങ്ങളുടെ മാതാപിതാക്കളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും വ്യത്യസ്തമായി ചെയ്യുക എന്നും ചോദിച്ചു.
Because I know for my parents it's very hard, because when they came here there was not many other Malayalis in the around the area. Mm-hmm. So it's hard for them to like ask people for like ideas on how they dealt with things. So what I would do is like trying to find and get as much information as I can, and then from there trying to like, if I want to like make sure that my beliefs are brought down to my kids, because it's half my parents, because they were working all the time, so I wouldn't see them that much. So just make sure I spend the time to spend with my children, like make sure I just tell them about what basically the beliefs and traditions are. Mm. And try and keep them upheld. Yeah.
രണ്ട് തലമുറകളും ഒരുപോലെ അഭിപ്രായപ്പെടുന്ന ഒന്നുണ്ട്. ആശയക്കുഴപ്പങ്ങളും പ്രതിസന്ധികളും ഉണ്ട്, എന്നാൽ ഒരു പരിധിവരെ അവയെ തരണം ചെയ്യാനും സാധിക്കും എന്ന്. ഈ പരിധി നിശ്ചയിക്കുന്നത് പക്ഷേ നമ്മുടെ ഓരോരുത്തരുടെയും സാമൂഹികവും സാംസ്കാരികവുമായ ഇടപെടലുകളാണെന്ന് മാത്രം.